ആത്മീയ യാത്ര ആരംഭിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നു, താങ്കളെയും. ഈ സ്നേഹവാനായ ദൈവത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്നും ഇപ്പോൾ പങ്കുവയ്ക്കുന്നു ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ.
പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ദൈവം അനുവദിക്കുന്നതാണ്. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. പ്രശ്നങ്ങൾ നമ്മളെ തകർത്ത് കളയേണ്ട ആവശ്യമില്ല, അത് നമ്മളെ കെട്ടിപ്പണിയുവാൻ ഇടയാകണം. ശ്രദ്ധിക്കണം, ഇതായിരിക്കും ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം.
ഇത് ആത്മീയ യാത്ര.
യേശു ക്രിസ്തു ഒരു പ്രാവശ്യം പറഞ്ഞു, ഒരു മനുഷ്യന് ഭയങ്കര കടം, കടമെന്ന് പറഞ്ഞാൽ അവൻ്റെ ഊടുതുണി വരെ കടത്തില്ല, ഒരു രക്ഷയുമില്ല. അവസാനം ഈ അവൻ കടം കഴക്കാനുള്ള ഉടമസ്ഥൻ അവനെ വിളിച്ചു, എടാകുവേ എന്തു ചെയ്യാൻ ചക്രം. അവൻ നിലവിളിച്ചു, യോ എൻ്റെ യമാനെ, യാതൊരു നിവൃത്തിയില്ല, എൻ്റെ പെണ്ണും പിള്ളയും പിള്ളേരും വരെ പട്ടിണിയാണ്, ഞാൻ എങ്ങനെങ്കിലും തന്നു തീർക്കാം, ക്ഷമിക്കണം എടാ, എത്ര നാളാണ് ഇത് പറയുന്നത്. അവസാനം ഇവന്റെ പേര് കേസായി. ജീവിതകാലം മുഴുവനും ജയിലിൽ കിടന്നാലും കൊടുത്തു തീർക്കാൻ കൊടുത്തില്ല. അതുപോലെ ഭാരമേറിയ തുകയാണ്, ലക്ഷക്കണക്കിന് രൂപയാണ് കടം. എന്നാൽ ഇവന്റെ നിലവിളിയും കരച്ചിലും ഈ പിള്ളാരും പെണ്ണും പിള്ളയും കണ്ട് മനസ്സലിവ് കാണിച്ചിട്ട് യേമാൻ ഇത് മുഴുവൻ ഇളച്ചു കൊടുത്തവന്, നീ പൊക്കോ, നീ ഒരു പൈസ പോലും തരണ്ട, നീ ക്ഷമിച്ചിരിക്കുന്നു. ഇവൻ പോകുന്ന വഴിയിൽ ഇവന്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. അവനും ഒരു കീറിപ്പറഞ്ഞ കൈ കൊടുത്ത് തലകെട്ടും കണ്ടി മെനിനില്ലാതെ ഇങ്ങനെ അന്ന് വരിക, കൊങ്ങായി കയറി പിടിച്ച അവൻ്റെ, എടാ വെക്കടാ എൻ്റെ പൈസ, അവന് 10 രൂപ കൊടുക്കാണ്ട് മറ്റവന്, അവനെ വിടത്തില്ല, അവനെ ഉപദ്രവിക്കുക. ഇത് എവരുടെ യജമാനൻ, അതായത് ഈ ലക്ഷക്കണക്കിന് രൂപ ഇളച്ചു കൊടുത്ത പുള്ളിയുണ്ടല്ലോ, അദ്ദേഹം കേട്ടു. അവനെ വിളിച്ചു പറഞ്ഞു, എടാ ദുഷ്ട, കഠിന ഹൃദയമുള്ള, വിവരമില്ലാത്ത ദുഷ്ട മനുഷ്യ, ലക്ഷങ്ങൾ നിന്നോട് ഞാൻ ക്ഷമിച്ചു തന്നു, എന്തുകൊണ്ട് ഈ നിസ്സാര രൂപ നിന്റെ സ്നേഹത്തിനോട് ക്ഷമിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ സ്നേഹിത സഹോദരി കുഞ്ഞെ, പരീക്ഷകൾ കടന്നു വരുവാൻ ദൈവം അനുവദിക്കുന്നു. ജീവിതം തന്നെ പരീക്ഷയാ. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചൻ പരീക്ഷ കഴിയുന്നു, 2-ാം ക്ലാസ്സിലോട്ട്, 3-ാം ക്ലാസ്സിലോട്ട്, ഇങ്ങനെ ജീവിതം അവസാനം വരെ പരീക്ഷയാണ്. ജീവിതമാകുന്ന ക്ലാസ് റൂമിൽ നാം പഠിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവം തമ്പുരാന്റെ പരിപാടി നമ്മളെ നശിപ്പിക്കുകയല്ല, ഉപദ്രവിക്കുകയല്ല, ഇതിലൂടെ ആഴമേറിയ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഉളവാകുവാൻ, അതിൽ നാം വളരുവാൻ, നിത്യതയിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുവാൻ ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ നാം നേരിടുന്ന നല്ലതും തീയതുമായ പരീക്ഷകൾ. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് തന്റെ ശിഷ്യനായ ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്മാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാനത്രേ യേശു ചോദിച്ചത്. യേശു എന്തു ചെയ്യുവാൻ പോകുന്നുവെന്ന് തനിക്ക് അറിയാമായിരുന്നു. ഫിലിപ്പോസ് യേശുവിനോട്, ഓരോരുത്തരും അല്പമല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകില്ല എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചത്. ഇവിടെ യേശുവിൻ്റെ ശിഷ്യനായ ഫിലിപ്പോസ് മറുപടി പറയുകയാണ്, എന്തോ ചെയ്യാനാ, ഒരു മാർഗവുമില്ല. എന്നാൽ യേശുവിന് നേരത്തെ അറിയാമായിരുന്നു, നിങ്ങൾ കേട്ടില്ലേ, താൻ എന്ത് ചെയ്യുമെന്ന്. ഒരു കാര്യത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അറിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. തൻ്റെ പേര് തന്നെ അൽഫയും ഒമേഗയും ആകുന്നു, ആരംഭവും അവസാനവും. നമ്മുടെ ജീവിതത്തിൽ ഭാവി എന്തായിത്തീരും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ ചൊല്ലി നാം വിഷമിക്കുന്നവരല്ലേ, ചിന്താകുലപ്പെടുന്നവരല്ലേ? 18 19 വയസ്സായില്ല. ആരോടും പെങ്കൊച്ചിന് പറയാനൊക്കത്തില്ല, പക്ഷെങ്കിൽ മനസ്സിൽ അങ്കലാപ്പ, എന്തുവായിത്തീരും ഭാവി, ആര് എന്നെ വിവാഹം കഴിക്കും, ആ വ്യക്തി എങ്ങനെയുള്ളവനായിരിക്കും, എവിടുന്ന് സ്ത്രീധന പണം കൊടുക്കും എൻ്റെ അപ്പനും അമ്മയും, പിന്നെ ഈ കൊച്ചിൻ്റെ അനുഭവത്തിൽ അവൾ കാണുന്നതായ ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾ, ഒന്നിയിൽ ആ മനുഷ്യൻ കള്ളുകുടിയൻ അല്ലെങ്കിൽ പെണ്ണുമ്പള്ള വീട്ടിൽ സമാധാനം കൊടുക്കാത്ത വ്യക്തി, അവിടെ സ്വന്തം വീട്ടിലെ അനുഭവമായിരിക്കാം ഇത്. പലപ്പോഴും നീറി അവൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഇങ്ങനെ ഒരു അനുഭവം അന്തരീക്ഷം എനിക്കുണ്ടാകാൻ ഇടയാകരുതേ. ചിന്താകുലം, എന്തായിത്തീരും, അറിയാൻ കഴിയാത്ത ഭാവിയെ പറ്റിയുള്ള വ്യഥ, ചിന്താകുലം, എങ്ങനെ കുടുംബത്തെ നടത്തും, അവരെ പുലർത്തും, എവിടുന്ന് പണമുണ്ടാകും ഈ കടം കൊടുത്തു തീർക്കുവാൻ, എങ്ങനെ ഈ വീട് പണി ഒന്ന് തീർക്കാനൊക്കും. ഇങ്ങനെ നിങ്ങളെ സംബന്ധിച്ച് എനിക്കറിയാൻ പാടില്ല, ഏതായാലും നിങ്ങളായിരിക്കുന്നതായ നിങ്ങളുടെ സാഹചര്യത്തിൽ ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങളെപ്പറ്റി ചിന്താകൽപ്പനകളായ ഒത്തിരി കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ നാം ഭയപ്പെടുന്ന 99% കാര്യങ്ങളും സംഭവിക്കാത്തത് എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പിടികിട്ടിയോ? അതായത് 1000 കാര്യങ്ങളെപ്പറ്റി നാം ചിന്താകൽപ്പുന്ന, അയ്യോ എന്തായിത്തീരും, 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 മനപ്രയാസമാ, ഉറക്കമില്ല, വെപ്രാളമാ. പക്ഷെങ്കിൽ ഈ ഭയപ്പെടുന്ന കാര്യങ്ങളൊന്നും വാസ്തവത്തിൽ നടക്കുന്നതല്ല, ഉള്ളതല്ല. കോളേജിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് എനിക്ക് എഴുതി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ നരകത്തിലായിരിക്കുക, താഴോട്ട് എഴുതിയിരിക്കുക, എന്തുവാ നരകം, അവക്ക് ഭയങ്കര ഭീതി, ക്യാൻസർ പിടിക്കുമെന്ന്. എവിടുന്നോ ആർക്കോ ക്യാൻസർ പിടിച്ച അനുഭവവും അവരുടെ വ്യഥയും രോഗവും ഒക്കെ മനസ്സിലാക്കിയ ശേഷം എങ്ങനോ എവളെ ഈ ഭയം കയറി പിടിച്ചിരിക്കുകയാണ്, എവക്ക് പേടിയിപ്പോൾ എനിക്ക് ക്യാൻസർ പിടിക്കും, ഇതേ ചൊല്ലി പേടിയ ആദി കയറിയിരിക്കുക, ഉറക്കമില്ല, ആഹാരം കഴിക്കാൻ ഇഷ്ടമില്ല, ആകെപ്പാട് പ്രശ്നം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് കത്തെഴുതിയിരിക്കുക. വേറെ വണ്ണുമ്പുള്ള ഭർത്താവ് വീട്ടിൽ വരാൻ 5 മിനിറ്റ് താമസിച്ചാൽ എവർക്ക് വെപ്രാളമാ, ദേഹം മുഴുവൻ വേർക്കും, ആകെപ്പാടെ, പിന്നെ വീട്ടിൽ സമാധാനം, എന്താ പ്രശ്നം, വരുന്ന വഴിക്ക് അച്ചായന് വല്ല അപകടം സംഭവിച്ചോ, വല്ല കുഴപ്പമുണ്ടായോ, എന്തുവല്ലാം ചിന്താകുലങ്ങൾ, വ്യഥ. അറിയാൻ പാടില്ലാത്ത ഭാവിയിലെ കാര്യങ്ങളെ ഓർത്ത് ചിന്താകുലത്തിൽ ജീവിക്കുന്ന 1-2 പേരല്ല ഊവേ, ലക്ഷോപലക്ഷങ്ങൾ. ചിലപ്പോൾ നിങ്ങളും ഇങ്ങനെ ജീവിക്കുന്നൊരു പ്രക്രിയയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എന്തായിത്തീരും, എൻ്റെ മോൻ്റെ കാര്യം, എൻ്റെ മോളുടെ കാര്യം, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ. ചോദ്യം, ദൈവത്തിന് ഇതുവല്ലവും അറിയാമോ, അതോ ഇതൊന്നും പുള്ളിക്ക് അറിയാൻ പാടില്ലേ? യേശുവിന് അറിയാമായിരുന്നു താൻ എന്തവാ ചെയ്യാൻ പോകുന്നതെന്ന്. ഇതറിഞ്ഞോണ്ടാണ് ശിഷ്യനായ ഫിലിപ്പോസിന് ചോദിക്കുക, എടവേ എടാ എങ്ങനെ നമ്മൾ ഇത്രയും ഈ 1000-1000 ആളുകൾ ഒന്നിച്ചു കൂടിയിരിക്കുക, ഒരു 10-10,000 ആൾ കാണും, എങ്ങനാ ഇവർക്ക് ആഹാരം കൊടുക്കുന്നത്? യേശുവിന് അറിയാമായിരുന്നു ഫിലിപ്പോസിനോട് ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് താൻ എന്ത് ചെയ്യുമെന്ന്. ഇതിൻ്റെ അർത്ഥം, ഭൂമിയിൽ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് നിങ്ങളെപ്പറ്റി മുഴുവൻ കാര്യങ്ങളും അറിയാം. നിങ്ങളുടെ പേര്, നിങ്ങൾ ജനിക്കാൻ പോകുന്ന വീട്, സാഹചര്യം, സ്കൂൾ വിദ്യാഭ്യാസം, ചുരുക്കം തലയിലെ മുടികൾ മുഴുവനും എണ്ണപ്പെടുത്തി ദൈവത്തിന് നല്ല ബോധ്യമുണ്ട് അതെത്തണമുണ്ടെന്ന്. എല്ലാം അറിയുന്ന ദൈവത്തിന് നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ ദോഷത്തിൻ്റെ ചിന്തകളല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എനിക്ക് നിന്നെപ്പറ്റുള്ള ചിന്തകളെല്ലാം നല്ല ചിന്തകളാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവ എന്നെ ഓർക്കുന്നു, എന്നെ പറ്റി ചിന്തിക്കുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും, കാരണം യഹോവ എൻ്റെ ഇടയനാകുന്നു. കർത്താവ് യേശുവിനെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിക്ക് ശ്രദ്ധിക്ക, 100% ചിന്താകുലമില്ലാതെ ജീവിക്കാം. ഏത് കൊടുങ്കാറ്റിലും അതിനെ നേരിടുവാൻ, ജീവിക്കുവാൻ, അതിജീവിക്കുവാൻ ആ വ്യക്തിക്ക് കഴിയും. കാരണം യേശുവിൽ ഉള്ള ഒരു വ്യക്തിക്ക്, യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാര്യം തുറന്നു പറയാം, ധൈര്യത്തോട് പറയാം, ഉറപ്പിച്ച് പറയാം, ഇടകൂവേ എനിക്ക് എന്തെല്ലാം വന്നാലും ഏതെല്ലാം പ്രശ്നം ഞാൻ നേരിടുന്നാലും ഞാൻ എൻ്റെ വകയല്ല, ഞാൻ യേശുവിൻ്റെ വകയാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, ഞാൻ എൻ്റെ കർത്താവിനെ പിന്തുടരുന്നു, എനിക്ക് സംഭവിക്കുന്നതൊന്നും യാദൃച്ഛികമല്ല, എൻ്റെ കർത്താവിന് നല്ലവണ്ണം അറിയാം, അവൻ എന്നെ പുലർത്തും. നാളോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സംക്രമണക്കാരൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നു, ആകയാൽ നിങ്ങളുടെ ചിന്താകുലം മുഴുവനും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. പത്രോസ് എഴുതിയ വാക്കുകളാണത്. എന്നെ കേൾക്കുന്ന അമ്മച്ചി, സ്നേഹിത, സഹോദര, യുവതി, യുവാവി, യേശുവിനെ നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ സകല പ്രശ്നങ്ങളും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ, ഭാവി പ്രതീക്ഷ, ചിന്താകുലം, എന്തായിത്തീരും, എങ്ങനെ എന്നുള്ള വിചാരങ്ങൾ എല്ലാം യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസമായി തീരട്ടെ. യേശുവിനോട് കൂടെ യാത്ര ചെയ്യുക, യേശു നിങ്ങളുടെ കൂടെ നടക്കുവാൻ അനുവദിക്കുക, എല്ലാം നന്മയ്ക്ക് കാരണമായി തീരും.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, അത് ഞങ്ങളെ അറിയിക്കുക, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വിലാസം: ആത്മീയ യാത്ര, തിരുവല്ല 5, കേരള. വിളിക്കേണ്ട നമ്പറുകൾ: 0469 261 9352, മൊബൈൽ നമ്പർ 9447131696. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ay.radio@bcasia.org. ബിലീവേഴ്സ് ചർച്ചിന്റെ ആത്മീയ യാത്രാ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.